ക്രിസ്തീയ ജീവിതം ഒരു ഭാരം വഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
Do you consider the Christian life as burdensome?
അതോ സമാധാനവും സന്തോഷവും അനുദിനം അനുഭവിക്കുന്ന ഒരു ജീവിതമായിട്ടാണോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്?
Or is it a life that is filled with peace and joy?
ഒരു ദിവസം നമ്മുടെ മേൽ അനേകം ഭാരങ്ങൾ നമ്മുടെ മേൽ വരാറുണ്ട്.
There are many burdens and troubles that comes in our lives on a daily basis.
ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ അന്ന് ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങളുടെ ഭാരങ്ങളെല്ലാം ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാം പ്രാർത്ഥിക്കും, കർത്താവേ ബലം തരണമേ. എങ്കിലും ദിവസത്തിൻ്റെ അവസാനമാകുമ്പോൾ ചിലപ്പോൾ തളർന്നു പോകുന്ന ഒരവസ്ഥയിലാണോ നാം ആയിരിക്കുന്നത്?
Right from the time that we get up in the morning, do we have this burden and do we constantly pray to him that take this burden away, or do we go back to sleep saying that I am still burdened?
കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഠിക്കാനുള്ള ഭാരം,
the children would be burdened with respect to
ജോലി ചെയ്യുന്നവർക്ക് ജോലിയുടെ ഭാരം,
the ones who work are burdened by the work,
വീട്ടിലായിരിക്കുന്നവർക്ക് വീട്ടു ജോലിയുടെ ഭാരം,
the ones who are at home are burdened by the household work.
അനവധിയായ ദൈനംദിന ജീവിതത്തിന്റെ ഭാരങ്ങൾ നമ്മെ പിടികൂടുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും?
So when we are faced with all these burdens, how do we face it and live a peaceful and a joyous Christian life?
Na vishwasigalaya namukku deva sabhayilayirikkunna namukku oru paksha loga manushyarkillatha additional and bharangal varuvan sadhyathayundu.
So in addition to all the burdens that the secular people have, we might have an additional burden as a Christian.
Karanam kelkunna deva vachanangal അനുസരിച്ച് ഭവനത്തിലും ജോലിസ്ഥലത്ത് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു വിശ്വാസിയെ പോലെ, ഒരു ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കുവാൻ നാം നമ്മുടെ ശക്തിയിൽ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഭാരം വരുന്നതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്.
So you might feel that we are additionally burdened because we are Christians, because we have to live according to the word of God.
കേൾക്കുന്ന വചനങ്ങൾ ഒരു ഭാരമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്?
Do you consider the words that you read as a burden?
ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ കർത്താവിന് നമ്മളോട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമുക്കൊരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ.
അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ, സോറി, ചാപ്റ്റർ ലെവൻ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു.
കർത്താവ് നമ്മെ വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവർക്കും, കം ടു മീ, എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരിക.
God is telling all of us, saying that all of you who are weary and burdened, come to me and I will give you rest.
ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
I will give you rest and peace.
ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ.
Take my yoke upon you and learn from me, for I am gentle and humble in heart.
എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും.
And you will find rest for your souls.
എൻ്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു.
For my yoke is easy and my burden is light.
ഇത് നമ്മുടെ അനുഭവമായി തീർന്നിട്ടുണ്ടോ?
Has this turned out to be an experience in our lives?
ഞാൻ ചോദിച്ചതുപോലെ ക്രിസ്തീയ ജീവിതം ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ, എൻ്റെ മുഖം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഭാരമുള്ളവരെ അടുത്ത് പോകുന്നതില്ല.
So if some of us feel that a Christian life is a burdensome life, we have to turn to this word, because he says that all those who come to him will be given rest, because his yoke is easy and our burdens will become light.
2000 varshangal kumbe kartava yesu bhoomilekku varumbol annu ee logathinte avastha nammal aayirikkunna avasthayil ninnu othirum vyathasthamallayirunnu.
2000 years ago when Jesus came on earth, the situation was not very different from what it is today.
So visheshangalude nam kadannu pogumbol namukku adu kaanuvan kaniyum,
and we can see this as we read through the gospels.
Roman samrajyathinte adimathathilayirunnu anna logathinte nalloru bhagavum.
Most of the world was under the slavery of the Roman empire.
Devathinte janamaya Israelum Roman ഭരണത്തിൽ കീഴിലായിരുന്നു.
The nation of Israel was also under the Roman empire.
ഏകദേശം 400 വർഷത്തോളം ദൈവശബ്ദമൊന്നും കേൾക്കാതെ, പ്രവാചക ശബ്ദമൊന്നും കേൾക്കാതെ, സൈലന്റ് ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു 400 വർഷങ്ങൾ കടന്നുപോയിരുന്നു.
There was 400 years of silence without a word of a prophetic word that came through.
പരീശന്മാരൊക്കെ ദൈവവചനത്തെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ കൂടുതൽ ഭാരമുള്ളതാക്കി ജനത്തിൻ്റെ മേൽ വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഇസ്രായേൽ ജനം കടന്നുപോയിരുന്നത്.
The nation of Israel was burdened by the many rules and regulations that the Pharisees and the teachers of law had put upon them.
ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്.
ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഇറ്റ് വാസ് ലൈക്ക് സെർച്ചിങ് ഇൻ ദ ഡാർക്ക്.
ഗ്രീക്ക് ഫിലോസഫി ഒക്കെ വന്ന് മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ദാഹത്തെ തീർക്കുവാൻ ഫിലോസഫി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും അതിനൊന്നും അവനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല.
There were many philosophies, including the Greek ones, that tried to quench the searching wisdom that people had, and even that couldn't quench their thirst.
ഇതിന്റെ എല്ലാം നടുവിലും ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ, അവർ റോമാ സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവിടെ അവർ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു.
Though the nation of Israel was scattered all around the world, they were waiting with an expectation of the Messiah.
ഈ ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിക്കുന്ന ജാതികളായ ചിലർ പോലും ആ ദൈവത്തെ കാത്തിരുന്ന ഒരു സമയമായിരുന്നു അത്.
It was also a time when even some of the Gentiles were waiting for this promised Messiah.
ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കർത്താവായ യേശു ഭൂമിയിൽ അവതരിക്കുന്നത്.
And it was in the midst of all of this that Jesus appeared.
ജനങ്ങൾ പലവിധ ഭാരങ്ങളാൽ വലഞ്ഞിരുന്നു.
The people were burdened with many things.
മത്തായിയുടെ സുവിശേഷം അതിന്റെ 4 അധ്യായം 14-15 വചനങ്ങൾ നമുക്ക് വായിക്കാം.
സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു.
പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്ന സമയമായിരുന്നു അത്.
ഇറ്റ് വാസ് എ ടൈം ദാറ്റ് ദി വേർഡ്സ് ദി പ്രൊഫസീസ് ഓഫ് ഓഫ് ഗോഡ് ത്രൂ ദി പ്രോഫറ്റ് ഐസായ വാസ് ബീയിങ് ഫുൾഫിൽഡ്.
അത് എപ്പോഴാണ് നിറവേറിയത്? അതിന്റെ 13 വചനം പറയുന്നു, നസറത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കവർണഹോമിൽ ചെന്ന് പാർത്തു. ആര്? യേശു. കവർണഹോമിൽ ചെന്ന് പാർത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, ആ ദേശം ഇരുട്ടിൽ വസിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു.
So the prophecy was fulfilled when Jesus came to the places and came and lived in Capernaum.
Namakariyam subisheshangalil Yesu than kadannu poya sthalangalil cheytha pravartigale namakku vyakthamayi ariya.
When we read the gospels, we know the many the wonders that Jesus had done.
Thande adikkal vanna rogikale ellam avan saukhyamaakki.
He healed all those who approached him.
Chungakaryam paavigalude snehithan ennaanu vilikkappettu.
He was called to be the friends of the tax collectors and sinners.
Pishaji baadhithare avan saukhyamaakki.
He cast away all the demons.
Samooham verukkappettirunnavare avan sweekarichu.
The society which rebuked and scorned Jesus actually accepted all of this.
Madathindeyaya devathe pingamikkanamengil aneka niyamangal anusarikkanam ennu padipichukondirunna parishamaramenu shastrimarudeyum veliya nugam chumannu madutha janam yeshuvinte vaakkukalil aagrishtarayi.
So the people were finding comfort in the words of Jesus because they were burdened by the many rituals and rules that was thrust upon them.
Yesu paranju swargarajyam samivichirikkunu manasandrapettu suvisheshathil vichasikkuvin.
Jesus said to them, repent for the kingdom of God is near.
Aneka naalukalayi janam kaathirunna deiva rajyam deivam rajavayi bharikkunna aa rajyam samivichirikkiyana manasandrapettu kelkuna suvisheshathil ningal vishwasikkuka.
So the people were waiting for this. They were waiting for a kingdom where God would rule, and hence they said, Jesus said, repent.
Snabeyohanan ithinu munpayittu avanu vali orukkuvan munpil kadannu poi.
John the Baptist prepared a way for him.
Ithra manoharamana devam manushya jeevithathilekku kadannu varunnathum avante avasthagalilekku kadannu varunnathum.
How wonderful it is that Jesus comes into our lives in the midst of all our troubles.
യേശുവിന്റെ ജനനത്തിങ്കൽ ഇങ്ങനെ ദൂതന്മാർ പറഞ്ഞു, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ക്രിസ്തു യേശു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു.
The angels proclaimed during the birth of Jesus that the savior has been born in the town of David.
ഈ ക്രിസ്തു അന്ന് അവരെ വിളിച്ചതുപോലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ.
Like Jesus said, come to me all those who are burdened and weary.
യേശു പഠിപ്പിച്ചത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് ചില പ്രവൃത്തികൾ ചെയ്യാനല്ല, എന്നെ അനുഗമിക്കുക, എന്റെ അടുക്കിലേക്ക് വരിക എന്നാണ് യേശു എപ്പോഴും ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നത്.
Jesus constantly proclaimed to these that come to me and I will give you rest.
ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും യേശുവിന് ഒരു മാറ്റമില്ല. യേശു ഇന്നലെയും ഇന്നും എന്നും നമ്മുടെ കർത്താവ് മാറ്റമില്ലാത്തവനാണ്.
And 2000 years hence there is no change in him. He was, he is and he will be the same forever.
തിരുവചനത്തിന്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസം കണ്ടെത്തി അനേകരെ നമുക്ക് കാണുവാൻ കഴിയും.
When we go through the scriptures we find a lot of people who found rest in God.
ആ ആശ്വാസം കണ്ടെത്തി ആ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ വചനത്തെയും തന്റെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് തന്നിരിക്കുന്നത്.
And we all of us also should find that rest and comfort, and that is why he has given us his word and his Holy Spirit.
സുവിശേഷം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നാം വിശ്വസിക്കുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്.
Gospel is not something that we read and believe, but it is an individual.
ചില രീതികൾ മാറി ഒരു പുതിയ രീതിയിലേക്ക് തിരിയുന്നതല്ല. ചില പ്രാർത്ഥനാ രീതികൾ മാറി ചില പുതിയ രീതിയിൽ പ്രാർത്ഥിക്കുന്നതല്ല. ഒരു വ്യക്തിയെ നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക, അവനെ അനുഗമിക്കുക, അതാണ് സുവിശേഷം.
Gospel is not something that changes the way that we live or changes the way we pray, but it is something that it is someone who we follow and then we obey as per his will and command.
സുവിശേഷം പ്രസംഗിച്ചവർ അവർ പ്രസംഗിച്ചത് ഒരു വ്യക്തിയെ ആയിരുന്നു.
All those who preached the gospel preached an individual.
അപ്പോസ്തലപ്രവൃത്തികൾ 8 അധ്യായത്തിന്റെ 5 വചനത്തിൽ നാം കാണുന്നു, ഫിലിപ്പോസ് സമറിയയിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു.
We see in the book of Acts in chapter 8 that Philip proclaimed the gospel in Samaria.
സുവിശേഷമാണ് പറഞ്ഞത്.
What he spoke is the gospel.
പക്ഷേ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു.
The Holy Spirit has written it down saying he proclaimed Christ.
ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ മാത്രം പ്രസംഗിച്ചാൽ അത് പലപ്പോഴും ഒരു പൂർണ്ണ സുവിശേഷമായി തീരുന്നില്ല.
If we only proclaim the things that Jesus did, that will not complete the gospel.
ക്രിസ്തു നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുമെന്ന് പ്രസംഗിച്ചാൽ അതൊരു പൂർണ്ണ സുവിശേഷമായി തീരുന്നില്ല.
Even if we say that these are the things that Jesus will do for you, that would not be the complete gospel.
അതെല്ലാം അതിന്റെ ഒരു ഭാഗമാണ്.
These are all mere parts of it.
എന്നാൽ ക്രിസ്തു അവൻ ആരായിരിക്കുന്നുവോ അവനെ നാം അറിയുമ്പോൾ, അവനെ നാം പ്രസംഗിക്കുമ്പോഴാണ് ജനം അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നത്.
But when we talk about his individuality and we talk about him, that is when it attracts those who listen to us.
നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ നമ്മുടെ ചർച്ചിന്റെ വിശേഷതകൾ നാം കൂടുതലായി പറയുകയാണെങ്കിൽ ആർക്കും ക്രിസ്തുവിലേക്ക് തന്റെ ആഗ്രഹം വെക്കുവാൻ കഴിയത്തില്ല.
We can talk about our fellowships in our church, but that may not attract the people who we talk to.
എത്ര നല്ല സഹോദരങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എന്നൊക്കെ നമ്മൾ വാതോരാതെ പറയുമ്പോൾ ഒക്കെയും നാം ഒന്ന് തിരിച്ചറിയണം, നാം നമ്മുടെ വാക്കുകളിലൂടെ ക്രിസ്തുവിനെയാണോ ഉയർത്തുന്നത്.
We can talk proudly about the many brothers and sisters that we have in our church, but are we really proclaiming God in that?
ഇതെല്ലാം നാം അനുഭവിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിനെ നാം അടുത്തറിയുകയും അവനെ അറിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായി തീരുകയും ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു സന്തോഷമുള്ള, സമാധാനം നിറഞ്ഞ ഒരു ക്രിസ്തീയ ജീവിതം, ഒരു വിശ്വാസ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നത്.
When our deepest desire would be to know Jesus completely, that is when we will be able to lead a peaceful and a joyous Christian life.
ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ അപ്പോസ്തലന്മാരിലൂടെ അനേക ലേഖനങ്ങൾ സഭയ്ക്ക് കൊടുത്തു.
The Holy Spirit introduced Jesus through the many letters in the New Testament.
കാരണം ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ ജീവിതം പിന്നെ ആ ദൈവം ആഗ്രഹിക്കുന്ന ആ ഫുൾനെസ്സിലേക്ക് വരുത്തുവാൻ ദൈവം ധാരാളം തിരുവചനങ്ങളെ തന്റെ അപ്പോസ്തലന്മാരുടെ നമുക്ക് തന്നിട്ടുണ്ട്.
So God has given us many words that help us to be complete in the transformation through the apostles.
എഫേസ്യ ലേഖനവും കൊളോസ്യ ലേഖനവും ഒക്കെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക്, ദൈവസഭയുടെ ഭാഗമായി തീർന്നവർക്ക് ഉള്ള ആ ക്രിസ്തുവിലുള്ള ആ വലിയ ആ സമ്പത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
We can repeatedly see in the book of Ephesians and Philippians about the big treasure that has been stored up for us.
നമ്മുടെ ചിന്തയ്ക്കായി ഒരു ഭാഗം ഇന്ന് എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. അത് കൊളോസ്യ ലേഖനത്തിന്റെ 1 അധ്യായത്തിന്റെ 15 മുതലുള്ള വചനങ്ങളാണ്. കൊളോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു.
He is the image of the invisible God, the firstborn over all creation.
ദൈവവചനത്തെ നാം വായിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചു മാത്രം മുന്നോട്ട് പോകരുത്, അവിടെ നിർത്തി നമ്മുടെ ധ്യാനം, നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിലേക്ക് ഒന്ന് കേന്ദ്രീകരിക്കണം.
We shouldn't read the word just like that, but when we should stop once in a while and meditate and think about God.
അദൃശ്യനായ ദൈവം, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ദൈവം ദേഹരൂപത്തിൽ ക്രിസ്തുവിൽ വന്നു എന്ന് വചനം പറയുന്നു.
The word of God tells us that the invisible God, the one that we cannot see through our naked eye, appeared on earth in the form of Jesus.
And avan sarvasrishtikkum adhijathan, avanaanu ellathinum munban.
He is the firstborn over all creation.
Christuvaanu sagaladum srishtichathu, avanaanu creator ennaanu adutha vachanam parayunnathu. Adu namukku vaikkan indra parayana 16th vachanam.
Swargathilulladum ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
അതായത് നാം നമുക്ക് കാണുവാൻ കഴിയുന്നതും കാണുവാൻ കഴിയാത്ത ആത്മീയ തലങ്ങളിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടത് കർത്താവിനായും അവൻ മുഖാന്തരവുമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു.
The word of God tells us that everything that we can see and that we cannot, and everything that is in the powers and authorities above, everything was created by him and for him. In him all things hold together.
അവൻ സർവ്വത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു.
He is before all things and in him all things hold together.
നമ്മുടെ കർത്താവിനെ നാം കാണുമ്പോൾ അവൻ സൃഷ്ടാവാം ദൈവമായി സകലതും സൃഷ്ടിക്കുന്നവൻ, സകലതും അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, അവനാണ് സകലത്തിനെയും വഹിക്കുന്നത്, തന്റെ ശക്തിയുള്ള കരങ്ങളിൽ വഹിക്കുന്നത് നമ്മുടെ കർത്താവാണ്.
He is the God who created everything for himself and he holds everything together.
അതിന്റെ 18th വചനം, സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു.
And in verse 18 we see that he is the head of the body, the church.
ഈ കർത്താവാണ് സഭയാകുന്ന ശരീരത്തിന്റെ തലയെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
The word of God tells us that he is the head of the body, which is the church.
കാരണം തലയാണ് സകലതും നിയന്ത്രിക്കുന്നത്.
Because it is the head that controls everything.
ശരീരം പ്രവർത്തിക്കണമെങ്കിൽ തലയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ശരീരത്തിന്റെ ഓരോ അവയവത്തിലേക്ക് വരുമ്പോഴാണ് ഓരോ അവയവങ്ങളും അതിന്റേതായ ഫംഗ്ഷൻസ് ചെയ്യുന്നത്.
The body will be able to perform only when the instructions are passed through the head.
ക്രിസ്തുവും സഭയുടെ അംഗമായിരിക്കുന്ന നാം ഓരോരുത്തരും തമ്മിലുള്ള ആ ബന്ധം എത്ര ആഴമേറിയതാണ്, എത്ര അഭേദ്യമാണ് എന്ന് ഈ സാദൃശ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം.
The relationship that each one of us who form part of the church and with Christ is so deep that we can see from the relationship of the head and the body.
പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ ആത്മീയമായിക്കൊക്കെ വളരുമ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകാറുണ്ട്.
We might have this thought that we can grow into this relationship only as we go as we walk in our Christian life.
നമ്മുടെ മാനുഷികമായ ചിന്തയാണത്.
And this is just a mere human thought.
എന്നാൽ നാം വിശ്വസിച്ച നാളിൽ,
but the day that we believed,
നമ്മ ഇംഗ്ലീഷ് പാട്ടിൽ പാടിയതുപോലെ നാം രക്ഷിക്കപ്പെട്ട നാളിൽ,
the day that I was saved,
ദൈവം നമ്മെ ക്രിസ്തുവിനോട് ചേർത്ത് ഒന്നാക്കി തീർത്തു.
He joined us together.
ഒന്നാക്കി തീർത്തു.
He joined us together.
അത് ഞാൻ ചിന്തിച്ചപ്പോൾ അതൊരു ഒരു വിവാഹം പോലെയാണ്.
When I thought about it, I think it is like a wedding.
ഒന്നിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുത്ത് ഉടമ്പടി എടുത്ത് അത് പരസ്യമായി ഡിക്ലെയർ ചെയ്തിട്ടാണ് ജീവിക്കുവാൻ തുടങ്ങുന്നത്.
You begin your wedded life when you kind of decide upon a common covenant.
അപ്പോൾ വിവാഹ ശുശ്രൂഷയിലൊക്കെ വായിച്ചു കേൾക്കുന്ന വചനമാണ് ഇനിമേർ അവർ രണ്ടല്ല ഒന്നത്രേ ആകുന്നു.
And we hear this during weddings that they are not two, henceforth they are one.
കാരണം ഇനി അവരും മനസ്സിലാക്കണം, അവർക്ക് ചുറ്റുമുള്ള ലോകവും മനസ്സിലാക്കണം. ഇനി അവർ രണ്ടല്ല, അവർ ഒന്നത്രേ.
So the message is they and all those who hear should understand that they are no longer two but they are one.
ക്രിസ്തുവിൽ നാം വിശ്വസിച്ച നാളിൽ നാമും വിശ്വസിക്കണം, ദൈവം നമ്മെ ആക്കി തീർത്തത് ക്രിസ്തുവുമായി ഒന്നാക്കി തീർത്തു.
And when we were saved, we should also understand that we are now joined with Christ and we are one.
നാം പെർഫെക്റ്റ് ആയിട്ടില്ല.
We haven't been perfect yet.
എന്നാൽ പരിപൂർണനായ ഒരു വ്യക്തിയുമായിട്ട് ദൈവം നമ്മെ ചേർത്തു.
But he has joined us with one who is perfect.
നമുക്ക് എന്ത് യോഗ്യതകൾ ഉണ്ടായിട്ടാണ്? നമുക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ്?
What qualification do we have to enjoy this?
അവന്റെ രക്തം മൂലം.
It is only through his blood.
അതാണ് അതിന്റെ താഴെയുള്ള വചനത്തിലേക്ക് പറയുന്നത്. അതിന്റെ 20-ാം വചനം നമുക്ക് വായിക്കാം.
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി.
സകലതും തന്നോട് നിരപ്പിക്കുവാൻ, ടു റിക്കൺസൈൽ, ദൈവത്തിന് പ്രസാദം തോന്നി കർത്താവായ യേശുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്.
God decided to reconcile us with himself through the blood.
അതിന്റെ അടുത്ത രണ്ട് വചനങ്ങൾ പറയുന്നത് നാം എങ്ങനെയുള്ളവർ ആയിരുന്നു, എന്നാൽ നാം എങ്ങനെയുള്ളവർ ആണ് എന്നാണ് ദൈവം നമ്മെ കാണുന്നത് എന്നാണ് കാണുന്നത്. അതിന്റെ 21-ാം വചനം പറയുന്നു, വാട്ട് വാസ് അവർ ഫോമർ സ്റ്റേറ്റ്, നമ്മുടെ മുമ്പിലത്തെ അവസ്ഥ എന്തായിരുന്നു?
മുമ്പേ ദുഷ്പ്രവൃത്തികളായി മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു.
ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു, ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു.
We were enemies in our because of our behavior with him, but now things have changed.
Ephesians ലേഖനം പറയുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം മരിച്ചവരായിരുന്നു.
The book of Ephesians says that we were sinners.
Dead, നമ്മൾ മരിച്ചവരായിരുന്നു.
We were all dead in our sin.
ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവർ, കാരണം മരിച്ച ഒരു വ്യക്തിക്ക് ഒരു ബന്ധവും കാണത്തില്ല അല്ലേ?
We have no relationship, just like dead people, they have no relationships.
പക്ഷേ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരുന്നു, പല ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തന്നു, അതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ആ വ്യക്തിപരമായ ബന്ധം ക്രിസ്തുവുമായിട്ടുണ്ടാകുന്നിടം വരെ ദൈവത്തിന്റെ വചനം നമ്മെ കാണുന്നത് മരിച്ചവരായിട്ടാണ്.
Unless and until we are united with God and we are reconciled with him, no matter what we try and do, maybe we are reading the word, maybe we are praying, but the word of God does not see us like that.
എന്നാൽ ക്രിസ്തുവിന്റെ ആ ക്രൂശിലെ യാഗം വഴിയായിട്ട് ദൈവത്തിന്റെ ശത്രുക്കളായിരുന്ന നമ്മെ ഏതൊരവസ്ഥയിലാണ് മാറ്റുന്നതെന്ന് അതിന്റെ 22-ാം വചനം പറയുന്നു, അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്.
In verse 22 we read, but now he has reconciled you by Christ's physical body through death to present you holy in his sight without blemish and free from accusation.
നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അത് നാം ചിന്തിച്ചേക്കാം, കർത്താവ് നീ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയോ ഒരു കുറ്റമില്ലാത്ത അവസ്ഥയോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ കാണുന്നില്ല.
We might think that we are not seeing the kind of holiness that is expected of us.
ഞാൻ പറഞ്ഞ ഉദാഹരണം ഓർക്കുക, ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഉടമ്പടി വഴി വന്ന ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരത്തെയും അവർക്ക് കുടുംബജീവിതത്തെ കുറിച്ച് ഒരുപക്ഷെ കുറെ അറിവുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ജീവിതം അവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ.
just like a newly wedded couple, they might have knowledge about how to lead a life. We are just like that.
എന്നാൽ അവർ ജീവിച്ചു തുടങ്ങുമ്പോൾ,
but as they begin their life,
അവർ തമ്മിലുള്ള ബന്ധം അവർ കൂടുതൽ പരസ്പരം അറിയുന്നു.
As they start beginning their wedded life, they begin to understand each other.
തന്റെ പങ്കാളിയുടെ നല്ല വശങ്ങൾ മാത്രമല്ല തന്റെ പങ്കാളിയുടെ അനവധി കുറവുകളും അവർ തിരിച്ചറിയുന്നു.
They also realize that the partner not only has good things, but they're also bad things.
എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ, എന്നാൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല ഈ ബന്ധങ്ങൾ വേർപെടുത്തിയേക്കാമെന്ന് ദൈവവചനത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരും അങ്ങ് തീരുമാനിക്കത്തില്ല.
But like many people take decisions that this is not what I expected, I'd like to end this in a divorce. We shouldn't be thinking like that.
കാരണം ദൈവത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോകുന്നു.
Because they depend on God and proceed with their lives.
കർത്താവ് അവരെ മാറ്റുന്നു.
God continuously transforms them.
എന്നാൽ ഇവിടെ പരിപൂർണനായ ഒരു വ്യക്തിയുമായിട്ടാണ് ദൈവം നമ്മെ ചേർത്തിരിക്കുന്നത്.
We must realize that God has reconciled us to someone who is perfect.
അവൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കുന്നവനാണ്.
He is one who helps us during our shortcomings.
അവന്റെ വാക്കുകളാൽ അവൻ നമ്മെ താങ്ങുന്നവനാണ്.
He comforts us through his words.
നമ്മുടെ കുറവുകൾ കാണിച്ചു തരിക മാത്രമല്ല അത് നമ്മുടെ കുറവുകളെ നീക്കി നമ്മെ വളരുമാറാക്കുന്ന ഒരു കർത്താവായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത്.
He not only points us to our shortcomings, but he also helps us to cleanse all of that and transform and be joined in him.
പിതാവായ ദൈവം നമ്മെ കാണുന്നത്
the God the Father sees us in a different way.
ഇനിമേർ അവർ രണ്ടല്ല ഒന്നത്രയാകുന്നു.
He doesn't see two different people, but he sees one.
കാരണം നാമും ക്രിസ്തുവും ഒന്നായിട്ടാണ് പിതാവായ ദൈവം നമ്മെ കാണുന്നത്.
Because God the Father sees us not as two, but one in Christ.
ഈ ഒരു സത്യം ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും നമ്മെ ഓർപ്പിക്കുകയാണ്.
And this truth is repeated in his word.
ദൈവം നമ്മെ കാണുന്നത് പോലെ നാം നമ്മെ കാണുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വലിയ സന്തോഷവും വലിയ ആനന്ദവും ഉണ്ടാകുന്നത്.
When we see how God the Father sees us, if we see ourselves in that same light, we begin to experience that joy and happiness.
ഞാൻ അത് വീണ്ടും ഒന്നും കൂടെ നിങ്ങളോട് സ്ട്രെസ് ചെയ്യട്ടെ. നാം ക്രിസ്തുവിൽ വിശ്വസിച്ച നാളിൽ ദൈവം നമ്മളെ എങ്ങനെ കണ്ടുവോ ആ രീതിയിൽ തിരുവചനത്തിലൂടെ അത് വെളിപ്പെടുത്തുമ്പോൾ അത് നാം വിശ്വസിക്കുകയും അങ്ങനെ തന്നെ ആണ് എന്റെ അവസ്ഥ എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ മാനമുണ്ടാകുന്നത്.
When we begin to see ourselves the way that God the Father sees us, and that is reflected in his words, that is when we begin to experience Christian life, which is peaceful and joyful.
നമ്മുടെ പാട്ടുകളൊക്കെ നമ്മൾ പാടുമ്പോൾ നാം ആ ആനന്ദത്തിൽ ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ള ആനന്ദത്തിൽ വേണം നാം പാടുവാൻ.
When we sing all these songs, we should sing them with the way that God the Father sees us.
ഈ സുവിശേഷമാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാൻ പ്രസംഗിച്ച സുവിശേഷം ഈ സുവിശേഷമാണ്.
The apostle said that this is the gospel that we have proclaimed.
അതിന്റെ 23-ാം വചനം നമുക്കൊന്ന് വായിക്കാം.
ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും.
ചുരുക്കത്തിൽ പറഞ്ഞ ഈ സുവിശേഷമുണ്ടല്ലോ, ഏത് സുവിശേഷം? സൃഷ്ടാവാം ദൈവം, കർത്താവ് സൃഷ്ടാവാണ്, അവനാണ് സകലതും സൃഷ്ടിച്ചവൻ, സകലത്തിന് മുമ്പേ ഉള്ളവൻ, ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും വസിക്കുന്നവൻ. അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, അവൻ്റെ ജഡശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചതുകൊണ്ട് മുമ്പേ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മെ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി തീർത്ത ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൽ ചെയ്ത ആ പ്രവൃത്തി അതാണ് നിങ്ങൾ സുവിശേഷമായി കേട്ടത്.
The gospel that was proclaimed was the one where God is the creator of everything and he is the one who sustains everything. And because of the blood that he shed on the cross, now we have all been united with him. Now we can stand before God without a spot or blemish and free from any accusation.
കാരണം കാലം കഴിയുന്തോറും പല പുതിയ കാര്യങ്ങൾ പല പുതിയ ഉപദേശങ്ങൾ നാം കേൾക്കുമ്പോൾ ഈ സിമ്പിൾ ഈ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ ആ പ്രവൃത്തിയിൽ ആ സുവിശേഷത്തിൽ നിങ്ങൾ നിലനിന്നാൽ വിശ്വാസത്തിൽ നിലനിന്നാൽ നമുക്ക് ധൈര്യത്തോടെ അവൻ്റെ മുമ്പിൽ നിൽക്കാമെന്നാണ് വചനം പറയുന്നത്.
As the years go by, when we listen to many philosophies that comes along, unless and until we remain in our faith established and firm, it will be difficult.
കൊളോസിയയിലെ സഭ ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായിരുന്നു നല്ലൊരു ശതമാനം അവിടെ ഉണ്ടായിരുന്നത്.
The church in Colossae was the one that was saved from a Gentile background.
ഒരുപക്ഷേ നമുക്ക് തിരുവചനത്തിലൂടെ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ മാത്രമാണ് ഒരു യഹൂദനും ഒരു ജാതിയും തമ്മിൽ എത്ര ശത്രുത്വത്തിലായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നത്.
It's only when we read the historical books that we understand how much different the Jews and the Gentiles were.
കാരണം അന്ന് യഹൂദന്മാരുടെ ആലയത്തില് ജാതികൾക്ക് ഒരു പ്രാകാരം വരെ മാത്രമേ വരുവാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ.
Because in those times the Gentiles were allowed to come only to an outer court.
കാരണം ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ മാത്രം നിൽക്കുവാനേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ.
They could only stand at a distance from their God.
അതും ദൈവത്തെ അന്വേഷിക്കുന്ന ജാതികൾക്ക്.
And this was only for those Gentiles who were searching for a God.
എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ക്രിസ്തു ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് വരുവാൻ കഴിയും ക്രിസ്തു മൂലം എന്നുള്ള സുവിശേഷമാണ് ഈ അപ്പോസ്തലന്മാർ അവിടെ പോയി പ്രസംഗിച്ചത്.
And now the apostles went and preached the gospel that unites them with that very God.
അത് ദൈവത്തിന്റെ വചനം പറയുന്നു, അതിന്റെ 26-ാം വചനം. അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന ഒരു മിസ്റ്ററി ആയിരുന്നു, ഒരു മർമ്മമായിരുന്നു, എങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു.
The mystery that has been kept hidden for ages and generations but is now disclosed to the saints.
ദൈവം ആ മറഞ്ഞു കിടന്ന മർമ്മത്തെ ക്രിസ്തുവിൽ വെളിപ്പെടുത്തി.
God revealed that mystery through Jesus Christ.
കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അത് യഹൂദനായിക്കൊള്ളട്ടെ യഹൂദനല്ലാത്ത ജാതികളായിക്കൊള്ളട്ടെ, ഏവർക്കും അവരേ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടവരായി അവർക്കായിരിക്കാം എന്നുള്ള സദ്വാർത്തയാണ് അപ്പോസ്തലന്മാർ അറിയിച്ചത്.
The apostles proclaimed the good news that all that who believed in Jesus, doesn't matter whether they were Gentiles or Jews, but they could all be reconciled to God just by believing in Jesus Christ.
അവരോട് ഒരു വലിയ സന്തോഷവാർത്ത അതിന്റെ 27-ാം വചനത്തിൽ അറിയിക്കുകയാണ്.
അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, നമ്മൾ ഈ ക്രിസ്തു ആരെന്ന് 15 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കേൾക്കുകയായിരുന്നു. ഈ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന വലിയൊരു ഒരു മർമ്മം അവർ സുവിശേഷം മൂലം അവർക്ക് വെളിപ്പെടുത്തി കിട്ടി.
They proclaimed this to everyone. They said they introduced Christ as the hope of glory.
നാം ഇത് വിശ്വസിക്കണം.
And we must also believe this.
ക്രിസ്തുവിൽ വിശ്വസിച്ച നാളിൽ ദൈവം എന്താണ് എന്റെ ജീവിതത്തിൽ ചെയ്തതെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ ആ ഭാരങ്ങൾ ഒഴിഞ്ഞ സന്തോഷമുള്ള അല്ലെങ്കിൽ ജീവന്റെ നിറവുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുന്നത്.
വൺ We must believe this. Right from the day that we were saved, we should know what God has done for us, and only then we can experience that joyful and peaceful life.
കാരണം പിന്നെ അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ് ഈ ക്രിസ്തുവിനെ ഒന്ന് പരിജ്ഞാനത്തിൽ അറിയുവാൻ, ഈ ക്രിസ്തുവിൽ ഒന്ന് ഏത് മനുഷ്യനെയും തികഞ്ഞവനാക്കുവാൻ, അതിനാണ് ഞാൻ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ പോരാടുന്നത് എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്.
And the apostle goes on to pray that we understand this relationship that we have been called onto.
കാരണം ഈ ക്രിസ്തുവിനെ അറിയുന്നതാണ് ക്രിസ്തീയ ജീവിതം.
The Christian life is the one that we understand and believe who Christ really is.
അറിയാ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭൗതികമായ അറിവല്ല, ഒരു ആത്മബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം.
It is not knowing about Christ, but it is experiencing him.
അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 2:8 നമുക്ക് വായിക്കാം.
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്.
വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ ക്രിസ്തുവിനെ ഉയർത്തുകയാണ്, അവനിലാണ് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദ ഫുൾനെസ് ഓഫ് ഗാഡ് ദേഹരൂപമായി വസിക്കുന്നത്. ഈ സത്യം നിങ്ങൾ അറിയണം, അല്ലെങ്കിൽ മറ്റ് ഫിലോസഫികളൊക്കെ വന്ന് നിങ്ങളെ മാറ്റിക്കളയാനുള്ള സാധ്യതയുണ്ട്.
And the apostle goes on to explain who Christ really is. He says that he is the fullness of the deity that lives in a bodily form, because otherwise we would be held captive by deceptive philosophies that we hear.
അതിനു ശേഷം എനിക്ക് തിരുവചനത്തിൽ നിന്ന് വളരെ ആശ്വാസം തന്ന ഒരു വചനമാണ് അതിൻ്റെ 10 വചനം.
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു.
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് മാറി ഒരു പൂർണതയുമില്ല.
The fullness of Christ we can experience only in him, because he is the head of every power and authority.
കാരണം ക്രിസ്തുവിൽ നിന്ന് മാറി നമ്മൾ വെറും സീറോ ആണ്.
Without Christ we are just a zero.
എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ 100% ആണ്.
But in him we are 100%.
അതുകൊണ്ടാണ് പറയുന്നത്, നാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി തീരുന്നു.
And in with Christ we are joint heirs of his kingdom.
ക്രിസ്തുവിൽ നാം പരിപൂർണരായിരിക്കുന്നു.
We are complete in Christ.
ഉത്തമഗീതത്തിൽ ഇതേ അർത്ഥം വരുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഉത്തമഗീത 4:7 അതിൻ്റെ 7 വചനം.
എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല.
ഇതാരാ പറയുന്നേ? മണവാണൻ മണവാട്ടിയെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല.
ഓൾ ബ്യൂട്ടിഫുൾ യു ആർ മൈ ഡാർലിംഗ്, ദർ ഈസ് നോ ഫ്ലോ ഇൻ യു.
നാം കർത്താവിനെ സർവാംഗ സുന്ദരൻ എന്ന് പറഞ്ഞ് പാടി സ്തുതിക്കാറുണ്ട്.
And this we sing sometimes that God, you are complete and beautiful.
എന്നാൽ മണവാണൻ മളവാട്ടിയെ കാണുന്നത് എങ്ങനെയാണ് എന്ന് വചനത്തിലൂടെ നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നത്.
But when we read through the scriptures is how the bridegroom sees his bride. When we realize how he describes his bride, we become joyful.
അതിന്റെ 9 വചനം.
എൻ്റെ സഹോദരി, എൻ്റെ കാന്തി, നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു.
കർത്താവ് നമ്മളോട് പറയുന്നതായിട്ട് നാം ഇത് വായിക്കണം.
We should read this as though Christ is talking to us.
വായിക്കാം എൻ്റെ അടുത്ത വചനം.
എൻ്റെ സഹോദരി, എൻ്റെ കാന്തി, നിന്റെ പ്രേമം എത്ര മനോഹരം, വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം.
കാരണം എത്ര ആഴമേറിയ ഒരു ബന്ധത്തിലേക്കാണ് നാം ക്രിസ്തു മൂലം വന്നത് എന്നുള്ള തിരിച്ചറിവ് തിരുവചനത്തിന്റെ താളുകളിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും.
We can see the depth of the relationship that God has called us to through when we read these words.
ഈ ക്രിസ്തുവാണ് നമുക്ക് ഭാരങ്ങളില്ലാതെ ജീവിക്കുവാൻ നമ്മെ ശക്തനാക്കുന്നത്.
It is this Christ who has called us to a rest that no one else can give.
കാരണം ആ ഒരു ബന്ധത്തിൽ നാം എപ്പോഴും ആയിരിക്കുമ്പോൾ ആണ് നമുക്ക് ഒരു ഒരു ജയ ജീവിതം നയിക്കുവാൻ കഴിയുന്നത്.
And when we understand and accept that we are in this relationship with God, that we'll be able to live a burdenless life.
കാരണം നമുക്ക് ലേഖനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്തു ക്രിസ്തുവിൽ എന്ന് വിശദമായി പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പ്രായോഗിക ജീവിതത്തിലെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്.
We initially read about the many things that Jesus has done for us, but after that we have the instructions of how to live a normal life.
അതിന്റെ രണ്ടാമത്തെ ആയത്തിന്റെ 14 15 വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമുക്ക് അറിയാവുന്ന വചനമാണെങ്കിലും ഞാൻ സഭയെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി.
Having cancelled the written code with its regulations that was against us and that stood opposed to us, he took it away, nailing it to the cross. And having disarmed the powers and authorities, he made a public spectacle of them, triumphing over them by the cross.
നമുക്ക് വിരോധമായിരുന്ന കൈയെടുത്തവൻ ക്രൂശിൽ തറച്ച് അത് നീക്കിക്കളഞ്ഞു.
He did away with the written code.
ഇന്ന് കുറ്റബോധത്തിലോ പിശാചിന്റെ കൊണ്ടുവരുന്ന നിരാശയുടെ ചിന്തകളിലോ നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല.
And hence we don't have to live in dismay or anxiety that the evil one brings us.
തിരുവചനം എന്തു പറയുന്നു അത് വിശ്വസിക്കുകയാണ് നാം ചെയ്യേണ്ടത്.
All you have to do is to believe in the word of God.
അവിടെ അപ്പോഴാണ് നമുക്ക് നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നത്.
And that is when we find rest in our souls.
കാരണം തിരുവചനം എപ്പോഴും നമ്മെ വിളിക്കുന്നത് ക്രിസ്തുവിലേക്ക് വരുവാനാണ് വിളിക്കുന്നത്.
The scriptures always continuously calls us to God.
ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് വീണ്ടും വീണ്ടും നാം അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും.
We will find rest in our souls when we understand what God did for each and every one of us.
ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ആ കൊളോസ്യ ലേഖനത്തിന്റെ 3 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മുടെ അനുദിന ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുമ്പോൾ ഈ അടിസ്ഥാനത്തിൽ നിന്ന് വേണം നാം അത് കാണുവാൻ.
So unless and until we do not stand in these foundations that we just read, we will not be able to live a holy life that is now described in chapter 3 of Colossians.
ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ 3 അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം.
അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചും കൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിക്കുവിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
വെറും വചനമല്ല, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മളിൽ ഓരോരുത്തരും വസിക്കണം എന്നാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം.
God desires that we abide in him and live accordingly.
എത്ര ഗ്ലോറിയസ്, എത്ര ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്.
God has brought us into this wonderful and a privileged position.
ക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം.
He has brought us into this relationship with Christ.
അത് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്.
And it is God who has done this.
ഒരു വചനം കൂടെ വായിക്കാം. ഒന്നാം കൊരിന്ത്യ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ 30-ാം വചനം. 1 Corinthians 1:30.
നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു.
അത് ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് നാം അവിടെ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ ബൈ ഹിസ് ഡൂയിങ് യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്.
ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിം ദാറ്റ് യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്.
ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്.
It is something that God has done for us.
നമ്മുടെ പരിശ്രമം മൂലം നാം ക്രിസ്തുവിൽ ആയതല്ല.
It's not with our actions that we have come to this.
അവനാൽ, ദൈവത്താൽ നാം ക്രിസ്തുവിലായി.
And it is because of him that we are now in Christ.
അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു.
And he has become our righteousness, holiness and redemption.
നാം വിശ്വസിച്ച നാളിൽ നമ്മെ ക്രൂശിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഒന്നായിത്തീർന്ന നാളിൽ ക്രിസ്തു എന്തെല്ലാമാണോ പിതാവിന് അതെല്ലാം നമുക്കുമായി തീർന്നു.
The day that we believed and when we became one on the, with him on the cross, whatever God has set aside for Jesus, we also have a right in that.
ഈ ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം.
A Christian life is one that we live in Christ.
അവൻ ആരെന്നും അവൻ എന്താണെന്ന് ചെയ്തതെന്നും അതിന്റെ പൂർണ്ണ അവകാശം, ഇൻഹെറിറ്റൻസ് നമുക്കുണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നത്.
A Christian life finds a peace and comfort when we understand what he did for us and when we realize that every inheritance that Jesus has, we have that also.
അപ്പോഴാണ് അവനോടുള്ള സ്നേഹം നമ്മൾക്ക് വർദ്ധിക്കുന്നത്.
And that is when our joy or our love for him increases.
അപ്പോൾ വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും.
And that is why he says those who love me will be able to obey my commands.
അവന്റെ കൽപ്പനകൾ ഒന്നും ഭാരമുള്ളവയല്ല.
And his commands are not burdensome.
ആ സ്നേഹത്തിൽ നിന്ന് നാം അത് ചെയ്യുമ്പോൾ ഭാരമുള്ള ഒരു ചുമട് വഹിക്കുന്ന ഒരു ജീവിതമായി ഒരിക്കലും നമുക്ക് ക്രിസ്തീയ ജീവിതം തോന്നത്തില്ല.
So when we obey out of love for him, it will not seem to be burdensome anymore.
ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക്, ഇങ്ങനെ ഒരു വെളിപാട് നമ്മുടെ ജീവിതത്തിൽ തരുവാൻ നാം തിരുവചനങ്ങൾ വായിക്കുകയും അതിന്റെ വെളിപാട് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് നാം ആഴത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം.
We should pray to God that God reveals this to us through his word of God.
പുതിയ നിയമത്തിൽ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന അനേക പ്രാർത്ഥനകളുടെ ഒരു കോർ ഇതാണ്. ആ ക്രിസ്തുവിനെ ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ, ലഭിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത്.
And when we read the many prayers that are mentioned in the New Testament, this is the same thing, that the core of the Lord is revealed to us through his
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
Let the Lord help us.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും